ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. 121 നിയമസഭാ മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നുകൂടി അവസരം. നെല്ല് സംഭരണത്തിൽ നിന്ന് മില്ലുടമകൾ പിന്മാറിയ സാഹചര്യം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഉച്ചകഴിഞ്ഞ് മന്ത്രിതല യോഗം. ഈ മാസം 10 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യ വിതരണത്തിന് 20 കോടി രൂപ അനുവദിച്ചായി മന്ത്രി കെ എൻ ബാലഗോപാൽ. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. 18 ജില്ലകളിലെ 121 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. 1314 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നത്. 3,75,00,000 വോട്ടർമാർ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പരസ്യ പ്രചാരണം ഇന്നലെയാണ് അവസാനിച്ചത്. 2ാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 11 വോട്ടെണ്ണൽ ഈ മാസം 14. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നുകൂടി അവസരം. കഴിഞ്ഞ മാസം 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നുകൂടി അവസരം നൽകുന്നത്. ഇന്ന് 556 ഗുരുനാനാക്ക് ജയന്തി. സിഖ് മതസ്ഥാപകനും 10 ഗുരുക്കന്മാരിൽ ഒന്നാമനുമാണ് ഗുരുനാനാക്ക്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ഗുരുനാനാക്ക് ജയന്തി ആശംസകൾ നേർന്നു. ഗുരുവിന്റെ ആദർശങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളാനും മെച്ചപ്പെട്ട സമൂഹം കെട്ടിപ്പടുക്കാനും ഈ അവസരം എല്ലാവരെയും പ്രചോദിപ്പിക്കുമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഗുരുനാനാക്ക് ദേവന്റെ ജീവിതവും സന്ദേശവും കാലാതീതമായ ജ്ഞാനത്തിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോകത്തെ ആദ്യ 10 സഹകരണ സ്ഥാപനങ്ങളുടെയും പട്ടികയിൽ ആദ്യ 2 അമൂലിനെയും ഇന്ത്യൻ ഫാർമേഴ്സ് ആൻഡ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിനെയും കേന്ദ്ര ആഭ്യന്തര സഹകരണമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഭാരതത്തിന് അഭിമാനകരമായ നിമിഷമാണിതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും ക്ഷീരകർഷകരുടെയും അർപ്പണ മനോഭാവത്തിന് ലഭിച്ച ബഹുമതിയാണിതെന്ന് അദ്ദേഹം വിലയിരുത്തി. ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സ്ഥിരത വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ജപ്പാൻ സഹകരണം വഴിവെക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള പ്രതിസന്ധികളിൽ രണ്ടു രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ടെന്ന് 8 ഇന്തോ പസഫിക് ഫോറത്തെ അഭിസംബോധന ചെയ്യവേ ജയശങ്കർ പറഞ്ഞു. നെല്ല് സംഭരണത്തിൽ നിന്ന് ഭൂരിഭാഗം മില്ലുടമകളും പിന്മാറിയ സാഹചര്യത്തിൽ അടിയന്തര നടപടി ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഇന്ന് മന്ത്രിതല യോഗം. പാലക്കാട് ജില്ലയിൽ 2ാം വിള നെൽകൃഷിയുടെ നടിയിൽ തുടങ്ങിയിട്ടും 1ാം വിള നെല്ല് സംഭരണം പൂർണ്ണതോതിൽ ആരംഭിക്കാത്തതിന്റെ ആശങ്കയിലാണ് കർഷകർ. 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സംസ്ഥാനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. തിരുവനന്തപുരത്ത് വൈകിട്ട് 4 ഓൺലൈനിലാണ് യോഗം. പശ്ചിമബംഗാളിലെ SIR ആദ്യഘട്ടം അവലോകനം ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3-അംഗ സംഘം കൊൽക്കത്തയിലെത്തി. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് ഭാരതി, ഡെപ്യൂട്ടി സെക്രട്ടറി അഭിനവ് അഗർവാൾ, പ്രിൻസിപ്പൽ സെക്രട്ടറി SB ജോഷി എന്നിവരാണ് കൊൽക്കത്തയിലെത്തിയത്. നവംബർ 8 സംഘം സംസ്ഥാനത്ത് തുടരും. ഈ മാസം 10 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. PM ശ്രീ വിഷയത്തിൽ നിയമവകുപ്പിന്റെ നിർദ്ദേശം കൂടി കിട്ടിയാൽ കേന്ദ്രത്തിന് കത്തെഴുതുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. 2 വർഷത്തിനുശേഷം SSK ഫണ്ടിലെ ആദ്യ വിഹിതം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചെന്ന് മന്ത്രി അറിയിച്ചു. അനുമതി നൽകിയ 150 കോടിയിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് 92,41,00,000 രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. നിർമ്മാണ ആവശ്യങ്ങൾക്കായി നോൺ റിക്കറിംഗ് ഫണ്ടിനത്തിൽ 17 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന്റെ സമഗ്രശിക്ഷാ ഫണ്ട് ഉടൻ അനുവദിക്കുമെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പു നൽകിയെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഇത് പാലിക്കുമെന്നാണ് കരുതുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മന്ദാനി വിജയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രൂ ക്യൂമോയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അടുത്ത വർഷം January 1 സ്ഥാനമേൽക്കുക. ഇതോടെ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ മേയറാകും മന്ദാനി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിന്റെ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പദ്ധതികൾ നടപ്പാക്കാൻ അനുവാദം തേടി കാത്തുനിൽക്കേണ്ടി വരില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. ചെമ്മണ്ടയിൽ മത്സ്യത്തൊഴിലാളി കാഞ്ചനയ്ക്ക് വഞ്ചിയും വലയും നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആനന്ദ് മാതൃകാ ക്ഷീരസഹകരണ സംഘങ്ങളുടെ പുതിയ നിയമാവലി ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. 1950 തയ്യാറാക്കിയ നിയമാവലിക്കാണ് 45 വർഷത്തിന് ശേഷം മാറ്റം വരുന്നത്. ക്ഷീരവികസന വകുപ്പാണ് നിയമാവലി തയ്യാറാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യ വിതരണത്തിന് 20 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിനാണ് സഹായം അനുവദിച്ചത്. സാമ്പത്തിക സഹായം സ്വയം പര്യാപ്തതയില്ലാത്ത ബോർഡ് ഗവൺമെന്റ് സഹായത്തോടെയാണ് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ബോർഡിന് പ്രതിമാസ ക്ഷേമനിധി വിഹിതമായി ലഭിക്കുന്നത് 2,15,00,000 രൂപയാണ്. പെൻഷൻ വിതരണത്തിന് മാത്രം മാസം 4,26,00,000 രൂപ വേണം. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ 76 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ബോർഡിന് അനുവദിച്ചത്. കണ്ണൂർ ജില്ലയിലെ ജലലഭ്യതയും ജല ഉപയോഗവും സംബന്ധിച്ച വിശദ വിവരങ്ങളടങ്ങിയ ജലബജറ്റ് പ്രകാശനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ആധികാരിക രേഖയാണ് ജലബജറ്റ്. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങളും ജല ഗുണനിലവാര വിശദാംശങ്ങളും ഉൾപ്പെടുത്തി ജില്ലാ ജലബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ജില്ലയിലെ ഓരോ പ്രദേശത്തും ഒരു ചെറു കാലയളവിൽ പെയ്തു കിട്ടുന്ന മഴയുടെ ലഭ്യതയും അവിടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ട ജലത്തിന്റെ അളവും താരതമ്യം ചെയ്യുകയും ഓരോ സമയത്തും ജലം മിച്ചമാണോ ജല കമ്മിയാണോ അനുഭവപ്പെടുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്യും. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിനകം ജലബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി ജലബജറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു.
ഇന്ത്യ ഓസ്ട്രേലിയ 4th T20 ക്രിക്കറ്റ് നാളെ ഗോൾഡ് കോസ്റ്റിൽ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 കരാര സ്റ്റേഡിയത്തിലാണ് മത്സരം. ശനിയാഴ്ച ബ്രിസ്ബനിലാണ് അവസാന മത്സരം. 35th സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച കോഴിക്കോട്ട് മുക്കത്ത് തുടക്കമാകും. കേരള സ്പോർട്സ് കൌൺസിലും ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് ലോക സുനാമി അവബോധ ദിനം. സുനാമിയുടെ മാരക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അപകട സാധ്യത കുറയ്ക്കാനും നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും കന്യാകുമാരി ജില്ലയിലെ തീരങ്ങളിലും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മീൻപിടുത്തക്കാരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ജനങ്ങൾ ബീച്ച് യാത്രകളും കടലിൽ ഇറങ്ങുന്നതും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സാമുദായിക സൌഹാർദ്ദം തകർക്കുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. സാമുദായിക സൌഹാർദ്ദം സംബന്ധിച്ച് രാഷ്ട്രീയ സാമുദായിക നേതാക്കളുടെ ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 89,080 രൂപയായി. ഗ്രാമിന് 11,135 രൂപയിലാണ് ഇന്ന് വ്യാപാരം. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 100th യുദ്ധക്കപ്പലിന്റെ കമ്മീഷനിംഗ് സ്മരണാർത്ഥം നമൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കാർ റാലി നാളെ കേരളത്തിലെത്തും. കോഴിക്കോട് ചാലിയത്ത നിർദ്ദേശിൽ രാവിലെ കേരള നേവൽ ഓഫീസർ ഇൻചാർജ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗുജറാത്തിലെ ലോത്തറിൽ നിന്ന് കഴിഞ്ഞ മാസം 27 ആരംഭിച്ച റാലി ഈ മാസം 17 കൊൽക്കത്തയിൽ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. 121 നിയമസഭാ മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നുകൂടി അവസരം. നെല്ല് സംഭരണത്തിൽ നിന്ന് മില്ലുടമകൾ പിന്മാറിയ സാഹചര്യം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഉച്ചകഴിഞ്ഞ് മന്ത്രിതല യോഗം. ഈ മാസം 10 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യ വിതരണത്തിന് 20 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.